Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സീറോ മലബാർ റീത്തിലെ ആരാധനക്രമമനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെ വാക്യങ്ങൾ. ശ്ലീബാകാലം, 3-ാം ഞായർ.
യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്രായ എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവനൊരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവളവനെ പ്രണമിച്ച് കർത്താവേ എന്നെ സഹായിക്കണമേ എന്നപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയേ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി.
നല്ലൊരു ചലച്ചിത്രമാണ് പെരുമഴക്കാലം. കമൽ സംവിധാനം ചെയ്ത പടത്തിന്റെ തിരക്കഥ ടി എ റസാക്കിൻ്റെതാണ്. പ്രകൃതിയിലേക്കും മനുഷ്യരിലേക്കും പെരുമഴ പെയ്യുമ്പോൾ അത് ഭാവങ്ങളും ഭാവമാറ്റങ്ങളും ഉണ്ടാക്കുന്നു. മനുഷ്യജീവിതത്തിൻ്റെ വേദനകളിലേക്കും സന്തോഷങ്ങളിലേക്കും പെരുമഴ അനുദിനം പെയ്തിറങ്ങുന്നുണ്ട്. തൻ്റെ കഥയെക്കുറിച്ച് റസാഖ് പറഞ്ഞത് ശ്രദ്ധേയമാണ്. ജീവിതത്തിൽ നഷ്ടഭാരം പേറുന്നവരാണ് അധികവും. നഷ്ടഭാരം മഹത്തായ മനുഷ്യഭാവമാണ്. എനിക്കുള്ളിൽ വേദനിക്കുന്നൊരു മനസ്സുണ്ട്. അത് മനഃശാസ്ത്രപരവും ജീവശാസ്ത്രപരവുമായി ഞാനുമായി ഏറെ ബന്ധപ്പെട്ടതാണ്. എൻ്റെ കുട്ടിക്കാലത്തെ രോഗങ്ങളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും ഒറ്റപ്പെടലിലൂടെയുമെല്ലാം അത് രൂപപ്പെട്ടതാകാം. അതൊരു മാനസിക ദൗർബല്യമോ വൈകല്യമോ ആകാം. നമ്മുടെയൊക്കെ അടിസ്ഥാന വികാരം അങ്ങനെ ദുഃഖമല്ലേ? അങ്ങനെ റസാഖ് വ്യക്തിപരമായി വിവരിക്കുന്ന മനുഷ്യൻ്റെ ജീവിത നഷ്ടവും ദുഃഖവുമാണ് സത്യത്തിൽ പെരുമഴക്കാലത്തിൻ്റെ ആ ചലച്ചിത്രത്തിൻ്റെ പശ്ചാത്തലം. ഒരു പെരുമഴക്കാലത്ത് ജീവിതം തള്ളി നീക്കേണ്ടി വന്ന ഒരമ്മയുടെയും മക്കളുടെയും കഥ പറയട്ടെ. സൗഖ്യത്തിനായി ക്രിസ്തുവിനെ സമീപിച്ച കാനാൻകാരി സ്ത്രീയുടെയും രോഗിണിയായ അവളുടെ മകളുടെയും കഥയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. യഹൂദന്മാരും കാനാന്യരും തമ്മിൽ നടന്നിട്ടുള്ള അനേകം യുദ്ധങ്ങളെപ്പറ്റി പഴയ നിയമം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ചരിത്രപരമായി അവർ ബദ്ധശത്രുക്കളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ടും തൻ്റെ മകളുടെ ദുഃഖത്തിൻ്റെ പെരുമഴയിൽ ക്രിസ്തുവെന്ന വിമോചകനെ സമീപിക്കാൻ ആ സ്ത്രീ ധൈര്യപ്പെടുകയാണ്. അവിടുന്ന് ശത്രുഗോത്രത്തിൽപ്പെട്ടവനാണെന്ന് ആ സ്ത്രീ ഒരിക്കലും ചിന്തിക്കുന്നേയില്ല. ജീവിത ദുരന്തങ്ങൾ മനുഷ്യ മനസ്സുകളെ ഒന്നിപ്പിക്കുകയാണിവിടെ. മക്കൾക്കുള്ള അപ്പമെടുത്തെങ്ങനെ നായ്ക്കൾക്കു കൊടുക്കും എന്ന വാദമുഖം ക്രിസ്തു മനഃപൂർവ്വം ഉന്നയിച്ചതാവാം. യഹൂദരുടെ വിമോചകനാണ് താൻ എന്നല്ലേ പറഞ്ഞതിൻ്റെ ധ്വനി അർത്ഥം? താൻ അയക്കപ്പെട്ടത് ഇസ്രായേൽ വംശത്തെ രക്ഷിക്കാനാണെന്ന് ക്രിസ്തുവും ധരിച്ചു കാണണം. മക്കൾ എന്ന പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വന്തം ജനമായ ഇസ്രായേൽ എന്നാണ്, യഹൂദജനമെന്നാണ്. അവർക്ക് മാത്രമാണ് താൻ പങ്കുവയ്ക്കുന്ന രക്ഷയുടെ അപ്പം നൽകപ്പെടേണ്ടത്. അതെടുത്ത് പുറംജാതിക്കാർക്ക് കൊടുക്കണമോ കൊടുക്കണ്ടയോ എന്നതാണ് ഇവിടുത്തെ വാദം. ആ സ്ത്രീ ധിഷണാശാലിയായിരുന്നു. അവൾ പറഞ്ഞു, ഓ പ്രഭോ, ഞാൻ മക്കളുടെ അപ്പം ചോദിച്ചില്ലല്ലോ, ഞാൻ ചോദിച്ചത് നായ്ക്കളുടെ അപ്പമാണ്. യജമാനൻ്റെ മേശയിൽ നിന്ന് താഴെ വീഴുന്നത് നായ്ക്കൾക്കുള്ളതല്ലേ? ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവനയായിരുന്നു. അന്നുവരേക്കുള്ള തൻ്റെ വീക്ഷണം പരിവർത്തന വിധേയമാകുന്ന നിമിഷമായിരുന്നു അത്. അവിജാതീയ സ്ത്രീയിലൂടെ ക്രിസ്തുവിന്റെ സാമൂഹ്യ ദർശനം മാറ്റിമറിക്കപ്പെടുകയാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. തന്റെ ജീവിത ദൗത്യത്തിന്റെ ദർശനമാണ് മാറ്റിമറിക്കപ്പെട്ടത്. ക്രിസ്തു വന്നിരിക്കുന്നത് മക്കളായ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, സജാതീയരെന്നോ വിജാതീയരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവരെയും രക്ഷയിലേക്ക് നയിക്കാനാണ് അവിടുന്ന് ആഗതനായത്. ഈ പുതിയ ദൈവീക പ്രകാശത്തിന്റെ വെളിപ്പെടുത്തലിൽ ക്രിസ്തു ആ സ്ത്രീയുടെ മകളെ തൊട്ടു സുഖപ്പെടുത്തി. ക്രിസ്തു ഏകരക്ഷകൻ എന്ന ആശയം നല്ലതാണ്, എന്നാൽ അവിടുന്ന് എല്ലാവരുടെയും വിമോചകനാണെന്ന് നാം മനസ്സിലാക്കണം. രക്ഷയുടെ സുവിശേഷം എല്ലാവർക്കുമുള്ളതാണ്. തന്റെ സഹായം തേടിയെത്തിയ വിജാതീയ സ്ത്രീയെ ക്രിസ്തു പരിവർത്തനം ചെയ്യാൻ പരിശ്രമിച്ചില്ല, എന്നാൽ അവളുടെ ആഴമായ വിശ്വാസത്തെ അവിടുന്ന് പ്രശംസിച്ചു, അംഗീകരിച്ചു. വിശ്വാസം ജീവിതത്തിന് അലങ്കാരമോ ആടയാഭരണമോ അല്ല. വലിയൊരു കേക്കുണ്ടാക്കി അതിൻ്റെ പുറമെ ക്രീം കൊണ്ട് നാം അലങ്കരിക്കുന്നത് പോലെ മതാത്മകത കൊണ്ട് അല്ലെങ്കിൽ കുറേ അനുഷ്ഠാനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കുന്നതാണ് വിശ്വാസമെന്ന് ധരിക്കരുത്. ദൈവത്തെ ജീവിതത്തിൽ സകലത്തിനും മാനദണ്ഡമായി സ്വീകരിക്കുന്നതാണ് വിശ്വാസം. എന്നാൽ ദൈവം ശൂന്യതയോ നിസ്സംഗതയോ അല്ല, മറിച്ച് അവിടുന്ന് നന്മയും സ്നേഹവുമാണ്. ആ സ്നേഹം ക്രിയാത്മകവുമാണ്. ക്രിസ്തു ഈ ലോകത്ത് അവതരിച്ച് നമ്മോടത്ത് വസിച്ചതിനാൽ ഇനി നമുക്ക് ദൈവത്തെ അറിയില്ല എന്ന് പറയുവാനോ ദൈവത്തെ അറിയാത്തതുപോലെ ജീവിക്കാനോ സാധ്യമല്ല. അവിടുന്ന് അമൂർത്തമോ ശൂന്യമോ നാമമാത്രമോ ആയ ഒരാളല്ല, ദൈവം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മൂർത്തരൂപമാണ്. അവിടുന്ന് വിശ്വസ്തനാണ്. നമ്മുടെ ജീവൻ അവിടുത്തെ ദാനമാണ്. മനുഷ്യനെ പരസ്പരം ഖണ്ഡിക്കാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നില്ല, മറിച്ച് നമ്മിൽ സമാധാനവും അനുരഞ്ജനവും വളർത്തുവാനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതിനാണ് അവിടുന്ന് ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തത്. ക്രിസ്തു വിഭാവനം ചെയ്യുന്ന സമാധാനം ശ്മശാനത്തിൻ്റെ മൂകതയോ നിസ്സംഗതയുടെ നിർവികാരതയോ നിഷ്പക്ഷതയുടെ സമതുലിതാവസ്ഥയോ അല്ല. ക്രിസ്തു തരുന്ന സമാധാനം വെല്ലുവിളികളിലെ വിട്ടുവീഴ്ചയുമല്ല, മറിച്ച് സത്യത്തിനും നീതിക്കും നന്മയ്ക്കും വേണ്ടിയുള്ള നിലപാടാണത്. വലിയ ത്യാഗം ആവശ്യപ്പെട്ടാലും എൻ്റേതായ താൽപ്പര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നാലും ജീവിതത്തിലെ തിന്മയും സ്വാർത്ഥതയും അകറ്റി നല്ലതും സത്യമായതും നീതിയുള്ളതും തിരഞ്ഞെടുക്കുന്നതാണ് ക്രിസ്തു പകർന്നു നൽകുന്ന സമാധാനത്തിൻ്റെ പാത. അവിടുത്തെ അനുകരിക്കുന്നവർ ദൃശ്യമാക്കുന്ന ദൈവീക കാരുണ്യം സകല മനുഷ്യർക്കും അനുഭവവേദ്യമാക്കണമെന്നത് മൗലികമായ കാഴ്ചപ്പാടാണ്, മൗലികമായ ക്രിസ്തീയ വീക്ഷണമാണ്. വിശ്വാസ പ്രചരണത്തിന് ബലപ്രയോഗം ഒരിക്കലും യുക്തമല്ല, മറിച്ചാണ്. അക്രമത്തിൻ്റെ എല്ലാ മാർഗങ്ങളും പരിത്യജിക്കുന്ന സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തിയാണ് വിശ്വാസ ജീവിതത്തിൽ ക്രൈസ്തവൻ്റെ കരുത്ത്, ഏത് മതസ്ഥൻ്റെയും ഏത് വിശ്വാസിയുടെയും കരുത്ത്. വിശ്വാസവും അതിക്രമവും ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല, എന്നാൽ വിശ്വാസവും ധീരതയും പൊരുത്തപ്പെടുന്നവയാണ്. വിശ്വാസി ഒരിക്കലും അക്രമിയല്ല, മറിച്ച് ധൈര്യശാലിയാണ്. ആ ധൈര്യം എളിമയുടെയും സൗമ്യതയുടെയും സ്നേഹത്തിൻ്റെയും കരുത്തിൽ നിന്ന് മുതിർക്കൊള്ളുന്നതുമാണ്. ക്രിസ്തുവാനുകരണം പിന്നെ നിസ്സംഗതയുമല്ല, അത് പ്രവർത്തനനിരതമായ വെല്ലുവിളിയാണ്, അത് പങ്കുചേരലും പങ്കുവയ്ക്കലുമാണ്. വിശ്വാസം വ്യക്തിജീവിതത്തിൻ്റെ വെറും അലങ്കാരമല്ല, ഊർജമാണ്, ആത്മാവിൻ്റെ ക്രിയാത്മകമായ ചാലകശക്തിയാണത്. ലോക സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടത് എന്ന് പറയണമെങ്കിൽ ഭൂമുഖത്തെ ഓരോ വ്യക്തിക്കും പിറക്കാൻ പോകുന്ന കുഞ്ഞിനും ജീവിത സായാഹ്നത്തിലെത്തിയ വയോധികനും മാന്യമായൊരു ജീവിത ചുറ്റുപാട് ഒരുപോലെ ഉറപ്പുവരുത്തുമ്പോഴായിരിക്കും. ബോധപൂർവകമായ സായുധ സംഘർഷങ്ങളും ജാതിയുടെയും മതത്തിൻ്റെയും വംശത്തിൻ്റെയും പേരിലുള്ള കലാപങ്ങളും ആഗോള ഐക്യദാർഢ്യത്തിൻ്റെ ബദ്ധശത്രുവായി സമൂഹത്തിൽ ഭിന്നതയുടെ മുറിവുകളാണിന്ന് വളർത്തുന്നത്. മരണത്തിൻ്റെയും രോഗത്തിൻ്റെയും കൊടും ദാരിദ്ര്യത്തിൻ്റെയും പേക്കോലങ്ങൾ അനുദിനം ലോകത്ത് ഉയർത്തുന്നത് നിർഭാഗ്യവശാൽ നാം ചുറ്റും കാണുന്ന വർഗീയതയുടെയും വംശീയതയുടെയും സായുധ സംഘർഷങ്ങളാണ്. സമാധാനമില്ലാതെ എങ്ങനെയാണ് വികസനം കൈവരിക്കുക? വികസനത്തിന് അനിവാര്യമായ സമാധാനം വളർത്താൻ ഒരിക്കലും വർഗീയവാദത്തിനോ അതുമായി ബന്ധപ്പെട്ട അക്രമത്തിനോ ആവില്ല. അസമാധാനത്തിൻ്റെയും വിഭാഗീയതയുടെയും വെല്ലുവിളികൾ ചുറ്റുമുയരുമ്പോൾ ക്രിസ്തുവിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ചരിക്കാം. സമാധാനരാജ്ഞിയായ പരിശുദ്ധ കന്യകാനാഥ നമ്മെ നയിക്കട്ടെ, നമ്മെ തുണയ്ക്കട്ടെ. കെ എസ് ചിത്ര ആലപിച്ചതാണ് ഈ ഗാനം. ജെസ്സി ജോസിന്റെ വരികൾ, സംഗീതം ചെല്ലപ്പൻ മനക്കിൽ. ഇതുവരെ ശ്രവിച്ചത് സീറോ മലബാർ ഈത്തിലെ ആരാധനക്രമം അനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.